ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. മലപ്പുറത്ത് നിപ സമ്പർക്ക പട്ടികയിലുള്ളത് 246 പേരെന്ന് മന്ത്രി വീണ ജോർജ്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം പ്രത്യേക മാർഗരേഖ പുറത്തിറക്കി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം. സർവകക്ഷിയോഗം വൈകിട്ട്. ബജറ്റ് മറ്റന്നാൾ. കേരളത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി കെ എൻ ബാലഗോപാൽ. കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ 6-ാം ദിനത്തിൽ. രക്ഷാപ്രവർത്തനത്തിനായി സൈന്യം എത്തും. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിലെ നിർണായക മത്സരത്തിൽ ഇന്ത്യ ഇന്ന് യുഎഇയെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് വീണ്ടും നിപ മരണം. ചികിത്സയിലുള്ള മലപ്പുറം സ്വദേശിയായ 14-കാരനാണ് മരിച്ചത്. 246 പേരാണ് നിലവിൽ നിപ സമ്പർക്ക പട്ടികയിലുള്ളത്. മലപ്പുറത്ത് ഇതിൽ 63 പേർ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെടുന്നവരാണ്. ഇവരിൽ രോഗലക്ഷണമുള്ള 2 പേരുടെ സാമ്പിളുകൾ ആദ്യം പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സമ്പർക്ക പട്ടികയിലുള്ളവരുടെ പരമാവധി സാമ്പിളുകൾ കേരളത്തിൽ പരിശോധിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സൌകര്യങ്ങൾക്ക് പുറമെ തോന്നയ്ക്കൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പിസിആർ സൌകര്യമുണ്ട്. കൂടാതെ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഒരു മൊബൈൽ ലാബ് കൂടി എത്തിക്കുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ 5-ാം തവണയാണ് നിപ വൈറസ് ബാധ സ്ഥിരീകരിക്കുന്നത്. 2018 കോഴിക്കോട് പേരാമ്പ്രയിലാണ് ആദ്യമായി രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. പിന്നീട് 2019 എറണാകുളത്തും 2021-23 വർഷങ്ങളിൽ വീണ്ടും കോഴിക്കോട്ടും നിപ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതുവരെ 20 പേരാണ് നിപ ബാധിച്ച് സംസ്ഥാനത്ത് മരിച്ചത്. രോഗബാധ അതിവേഗം സ്ഥിരീകരിക്കുകയും കൃത്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതുമാണ് കേരളത്തിൽ നിപയുടെ വ്യാപനം തടയുന്നതിൽ നിർണായകമാവുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് പ്രത്യേക മാർഗരേഖ പുറത്തിറക്കിയതായി മന്ത്രി വീണ ജോർജ്. പ്രതിരോധം, രോഗനിർണയം, ചികിത്സ എന്നിവ സംബന്ധിച്ച സാങ്കേതിക മാർഗരേഖയാണ് പുറത്തിറക്കിയത്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും വെള്ളത്തിൽ ഡൈവ് ചെയ്യുന്നതും പരമാവധി ഒഴിവാക്കണം. വാട്ടർ തീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളുകളിലെയും വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യണം. തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്തു തിരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ. ഗുരുതരാവസ്ഥയിലെത്തുമ്പോൾ അപസ്മാരം, ബോധക്ഷയം, ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളുമുണ്ടാകുന്നു. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടേണ്ടതാണെന്നും മാർഗനിർദ്ദേശത്തിൽ പരാമർശിക്കുന്നു. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസിന് സാങ്കേതിക മാർഗരേഖ പുറത്തിറക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായാണ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നാളെ ആരംഭിക്കും. ചൊവ്വാഴ്ചയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുക. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇന്ന് സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പുവരുത്താൻ എല്ലാ പാർട്ടികളോടും സർക്കാർ അഭ്യർത്ഥിക്കും. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു യോഗത്തിന് അധ്യക്ഷത വഹിക്കും. 3-ാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റാണിത്. വർഷകാല സമ്മേളനം അടുത്തമാസം 12 വരെ നീളും. 6 പുതിയ ബില്ലുകൾ ഈ സമ്മേളനത്തിൽ അവതരിപ്പിച്ചേക്കും. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യമായ 24,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. കേന്ദ്ര ധനകാര്യമന്ത്രി വിളിച്ചു ചേർത്ത പ്രീ ബജറ്റ് ചർച്ചയിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ പറഞ്ഞിരുന്നു. കേന്ദ്ര ധനകാര്യമന്ത്രിയെ നേരിട്ട് കണ്ട് കേരളത്തിന്റെ ആവശ്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുനായുള്ള തെരച്ചിൽ 6-ാം ദിനത്തിൽ. തെരച്ചിലിനായി സൈന്യം ഇന്ന് ഉച്ചയോടെ ശിരൂരിലെത്തും. ബലഗാവിൽ നിന്നുള്ള സംഘമാണ് തെരച്ചിലിനുള്ള നേതൃത്വം ഏറ്റെടുക്കുക. കേരള കർണാടക ഏരിയ കമാൻഡറുടെ നേതൃത്വത്തിലായിരിക്കും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുക. മണ്ണിന്റെ ഘടന, കാലാവസ്ഥ തുടങ്ങിയവയും സൈന്യം പരിശോധിക്കും. റഡാറിൽ സിഗ്നൽ ലഭിച്ച സ്ഥലത്താണ് ഇന്ന് തെരച്ചിൽ നടത്തുക. ഇതിനൊപ്പം നാവികസേന സമീപത്തെ പുഴയിലും തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ മോശം കാലാവസ്ഥ ദൌത്യത്തിന് വെല്ലുവിളി സൃഷ്ടിക്കുമെന്ന ആശങ്കയുണ്ട്. കനത്ത മഴയാണ് പ്രദേശത്ത് തുടരുന്നത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സംഭവസ്ഥലം സന്ദർശിക്കും. അതിനിടെ എല്ലാ നിലയിലും സംസ്ഥാന സർക്കാരും വിഷയത്തിൽ ഇടപെടുകയാണെന്നും ലക്ഷ്യത്തിലെത്താൻ ഇനിയും സാധ്യമായതെല്ലാം ചെയ്യുമെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. തിരുവനന്തപുരത്ത് കുത്തിവയ്പ്പെടുത്തതിന് പിന്നാലെ അബോധാവസ്ഥയിലായ യുവതി മരിച്ചു. തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശി കൃഷ്ണയാണ് മരിച്ചത്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെതിരെ കൃഷ്ണയുടെ കുടുംബം നൽകിയ പരാതിയെ തുടർന്ന് നേരത്തെ പോലീസ് കേസെടുത്തിരുന്നു. കിഡ്നി സ്റ്റോൺ ചികിത്സയ്ക്കായി നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെത്തിയ യുവതിക്ക് ഇഞ്ചക്ഷൻ നൽകിയിരുന്നു. ഈ മാസം 15-നാണ് കൃഷ്ണ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രിയിലെത്തിയത്. യുവതിക്ക് അലർജി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതേസമയം യുവതിയുടെ മരണം സംബന്ധിച്ച് DHSനോട് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു. വിഴിഞ്ഞം തുറമുഖത്ത് മൂന്നാമത്തെ കപ്പൽ എത്തി. ഫീഡർ കപ്പലായ നേവിയോസ് ടെംബോയാണ് വിഴിഞ്ഞം തീരത്ത് നങ്കൂരമിട്ടത്. കൊളംബോയിൽ നിന്നാണ് കപ്പലെത്തിയത്. രാവിലെ 8:25 കപ്പൽ ബർത്തിൽ അടുപ്പിച്ചു. വഞ്ചിപ്പാട്ടിന്റെ ശീലുകൾ മുടക്കി രണ്ടു മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന ആറന്മുള വള്ളസദ്യയ്ക്ക് തുടക്കമായി. 64 വിഭവങ്ങളോടുകൂടിയ സദ്യ ആറന്മുളയുടെ മാത്രം പ്രത്യേകതയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
ആചാരപ്പെരുമയിൽ തുഴച്ചിൽകാർക്കുൾപ്പെടെ സുരക്ഷാ മാനദണ്ഡങ്ങളോടെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്ര പരിസരത്ത് ഒക്ടോബർ 2 നടക്കുന്ന പ്രസിദ്ധമായ വള്ളസദ്യകാലത്തിനാണ് ഇന്ന് തുടക്കമായത്. രാവിലെ 11 മുതൽ വള്ളങ്ങൾ പമ്പയിലെ ഓളങ്ങൾ തുഴഞ്ഞ് പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എത്തി തുടങ്ങി. വഞ്ചിപ്പാട്ടിന്റെ ശീലുകൾ ഉയർത്തി പള്ളിയോടങ്ങളിലെത്തിയ വള്ളക്കാരെ ക്ഷേത്രസന്നിധിയിലേക്ക് പള്ളിയോട സേവാ സംഘവും ദേവസ്വം ബോർഡ് അധികൃതരും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് ആനക്കൊട്ടിലിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് ഭദ്രദീപം കൊളുത്തി തിരുവാറന്മുളയപ്പന് സദ്യ വിളമ്പിയതോടെ വഴിപാട് വള്ളസദ്യയ്ക്ക് തുടക്കമായി. ആറന്മുളയപ്പന്റെ ഇഷ്ട വഴിപാടായ വള്ളസദ്യ 52 കരകളിലെ പള്ളിയോടങ്ങൾക്കായാണ് നടക്കുന്നത്. പള്ളിയോടങ്ങളിലെത്തുന്നവർക്കും വഴിപാടുകാരന്റെ ക്ഷണിതാക്കൾക്കും KSRTCയുടെ തീർത്ഥയാത്രാ പദ്ധതിയിലൂടെ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്തെത്തുന്ന 5 ദർശനക്കാർക്കും പാസ് മൂലം മാത്രമാണ് വള്ളസദ്യയിൽ പങ്കെടുക്കാനാവുക.
ഏഷ്യ കപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് UAE നേരിടും. ഉച്ചയ്ക്ക് 2 മത്സരം. മത്സരത്തിൽ വിജയിച്ചാൽ ഇന്ത്യയ്ക്ക് സെമി ബെർത്ത് ഉറപ്പിക്കാം. ഇന്ന് നടക്കുന്ന രണ്ടാം മത്സരത്തിൽ പാകിസ്ഥാൻ നേപ്പാളിനെ നേരിടും. വൈകിട്ട് 7 മത്സരം. നാടിന്റെ വികസനത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തമുണ്ടാകുന്നതിൽ മൻ കി ബാത് നൽകിയ സംഭാവന വളരെ വലുതാണെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. നെഹ്റു യുവകേന്ദ്ര സംഘടൻ സംഘടിപ്പിച്ച മൻ കി ബാത് ക്വിസ് 3 സീസണിന്റെ താലൂക്ക് തല മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാട്ടിലെ വിവിധ വിഷയങ്ങൾ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടാനുള്ള അവസരമായി മൻ കി ബാത് മാറുന്നു. ലോകത്ത് മൻ കി ബാത്തിനെ പോലെ വിപുലമായ റേഡിയോ പരിപാടി മറ്റെങ്ങുമില്ല എന്നും ശ്രീ വി മുരളീധരൻ പറഞ്ഞു. ഗ്ലോബൽ ഗിവേഴ്സ് ഫൌണ്ടേഷനുമായി സഹകരിച്ചാണ് ക്വിസ് പരിപാടി സംഘടിപ്പിച്ചത്. വടക്കൻ കേരളത്തിൽ ഇന്നും മഴ തുടരുന്നു. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കണ്ണൂർ പിണറായിയിൽ രാവിലെയുണ്ടായ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. അതിനിടെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെ രാത്രി 11:30 കണ്ണൂർ കാസർഗോഡ് തീരങ്ങൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. അട്ടപ്പാടിയിൽ 4 മുൻപ് കാണാതായ ഒരു പോലീസുകാരൻ ഉൾപ്പെടെയുള്ള 2 മൃതദേഹങ്ങൾ വരകാർപ്പുഴയിൽ കണ്ടെത്തി. മുട്ടിക്കുളങ്ങര പോലീസ് ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസർ മുരുകൻ, മേലെഭൂതയാർ ഊരിലെ കൃഷ്ണൻ എന്നിവരാണ് മരിച്ചത്. ഊരിലേക്ക് പോകുന്നതിനായി പുഴയിറങ്ങിക്കടക്കുമ്പോൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ദേശീയപാത 66 തലശ്ശേരി മാഹി ബൈപ്പാസിൽ പള്ളൂർ സ്പിന്നിംഗ് മിൽ ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കാൻ തീരുമാനം. ഇവിടെ സിഗ്നൽ പോയിന്റ് ഒഴിവാക്കും. നിയമസഭാ സ്പീക്കർ AN ഷംസീർ മാഹി അഡ്മിനിസ്ട്രേറ്ററുമായും ദേശീയപാത ഉന്നത ഉദ്യോഗസ്ഥരുമായും നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. കണ്ണൂർ കൂത്തുപറമ്പിനടുത്ത് വട്ടിപ്പുറത്ത് ചെങ്കൽ ക്വാറി പൊട്ടി വെള്ളമൊഴുകിയ ഒരു വീട് പൂർണമായും മറ്റൊരു വീട് ഭാഗികമായും തകർന്നു. 4 ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ക്വാറിയിൽ ഒരു ഭാഗത്ത് നിന്നും മണ്ണിടിഞ്ഞു വീണപ്പോൾ വെള്ളം പുറത്തേക്ക് തള്ളി വന്നതാണ് ദുരന്ത കാരണമെന്ന് സംശയിക്കുന്നു. വീടുകളിൽ നിന്നും ആൾക്കാരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ആളപായം ഇല്ല. സംസ്ഥാനത്ത് വീണ്ടും നിപ മരണം. ചികിത്സയിലുണ്ടായിരുന്ന മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരിച്ചത്. സമ്പർക്ക പട്ടികയിലുള്ളത് 246 പേരെന്ന് മന്ത്രി വീണ ജോർജ്. അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം പ്രത്യേക മാർഗരേഖ പുറത്തിറക്കി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം. സർവകക്ഷി യോഗം വൈകിട്ട്. ബജറ്റ് മറ്റന്നാൾ കേരളത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി KN ബാലഗോപാൽ. കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ 6 ദിനത്തിൽ. രക്ഷാപ്രവർത്തനത്തിനായി സൈന്യമെത്തും. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിലെ നിർണായക മത്സരത്തിൽ ഇന്ത്യ ഇന്ന് UAE നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.